ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പദ്ധതി 2025 April 1 മുതൽ പ്രാബല്യത്തിൽ. ബയോ ഉൽപാദന രംഗത്ത് മികച്ച പ്രകടനം സാധ്യമാക്കുന്നതിനായി ബയോ E3 നയത്തിനും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 2026 രാജ്യത്ത് നിന്ന് നക്സൽ തീവ്രവാദം തുടച്ചുനീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി ഇന്നും തെരച്ചിൽ. പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന 10 പേരടങ്ങുന്ന ഇന്ത്യൻ പാരാഷൂട്ടിംഗ് സംഘം യാത്ര തിരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. പരിപാടിയുടെ 113-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമായിരിക്കും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയും രാജസ്ഥാനും സന്ദർശിക്കും. രാവിലെ മഹാരാഷ്ട്രയിലെ ലഖ്പതി ദീദി സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 11 ലക്ഷം പുതിയ ലഖ്പതി ദീദികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന പ്രധാനമന്ത്രി രാജ്യത്തുടനീളമുള്ള ലഖ്പതി ദീദികളുമായി സംവദിക്കും. 2500 കോടി രൂപയുടെ റിവോൾവിംഗ് ഫണ്ട് വിതരണവും 5000 കോടി രൂപയുടെ ബാങ്ക് വായ്പാ വിതരണവും അദ്ദേഹം നിർവഹിക്കും. വൈകിട്ട് ജോധ്പൂരിൽ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. രാജസ്ഥാൻ ഹൈക്കോടതി മ്യൂസിയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സർക്കാർ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് പദ്ധതിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
രാജ്യത്ത് ഏകീകൃത പെൻഷൻ പദ്ധതി 2025 April 1 മുതൽ പ്രാബല്യത്തിൽ വരും. കുറഞ്ഞത് 25 വർഷം സർവീസ് പൂർത്തിയാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുൻപുള്ള 12 മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ പദ്ധതി ഉറപ്പു നൽകുന്നു. ഈ വേതനം കുറഞ്ഞത് 10 വർഷത്തെ സേവനം വരെയുള്ള കുറഞ്ഞ സേവന കാലയളവിന് ആനുപാതികമായിരിക്കണം. പെൻഷൻ വാങ്ങുന്നയാൾ മരിച്ചാൽ വ്യക്തിയുടെ മരണത്തിന് തൊട്ടുമുമ്പ് വരെ വാങ്ങിയിരുന്ന പെൻഷൻ തുകയുടെ 60% പെൻഷൻ കുടുംബത്തിന് ഉറപ്പാക്കും. കുറഞ്ഞത് 10 വർഷത്തെ സർവീസ് ഉള്ളവർക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ നൽകും. അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള ക്ഷാമബത്ത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കും ലഭ്യമാക്കും. ഗ്രാറ്റുവിറ്റിക്ക് പുറമെ സൂപ്പർ ആനുവേഷനിൽ ലംസം പേയ്മെന്റ് പൂർത്തിയാക്കിയ ഓരോ 6 മാസത്തെ സേവനത്തിനും അവസാനം വാങ്ങിയ പ്രതിമാസ വേതനത്തിന്റെ 1/10 തോതിൽ നിശ്ചിത തുക കൂടി നൽകും. ഏകദേശം 23 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
രാജ്യപുരോഗതിയിൽ സർക്കാർ ജീവനക്കാരുടെ പങ്കിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ ഏകീകൃത പെൻഷൻ പദ്ധതി സർക്കാർ ജീവനക്കാർക്ക് അന്തസ്സും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ അഭിപ്രായപ്പെട്ടു. ജീവനക്കാരുടെ ക്ഷേമത്തിനും സുരക്ഷിതമായ ഭാവിക്കും വേണ്ടിയുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാൻധാരയെക്കുറിച്ചുള്ള തീരുമാനം യുവജനങ്ങൾക്കിടയിൽ ശാസ്ത്രമേഖലയിലെ ഗവേഷണ പരീക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഔദ്യോഗിക പ്രതിനിധി സംഘം ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഏകീകൃത പെൻഷൻ നയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സംഘം പ്രകീർത്തിച്ചു. 32 ലക്ഷത്തോളം ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രിയോട് പ്രതിനിധി സംഘത്തിന്റെ ദേശീയ കൌൺസിൽ സെക്രട്ടറി നന്ദി അറിയിച്ചു. ബയോ ഉൽപാദന രംഗത്ത് മികച്ച പ്രകടനം പരിപോഷിപ്പിക്കുന്നതിന് ബയോ E3 നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമ്പത്തിക പരിസ്ഥിതി തൊഴിൽ മേഖലയ്ക്കായി ബയോടെക്നോളജി എന്നതാണ് നയം. ഗവേഷണ വികസനത്തിനും തീമാറ്റിക് മേഖലകളിലുടനീളമുള്ള സംരംഭകത്വത്തിനുമുള്ള നൂതനാശയ പിന്തുണ നയത്തിന്റെ പ്രധാന സവിശേഷതയാണ്. സാങ്കേതിക വികസനവും വാണിജ്യവൽക്കരണവും ത്വരിതപ്പെടുത്തുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. നെറ്റ് സീറോ കാർബൺ സമ്പദ്വ്യവസ്ഥ, പരിസ്ഥിതിക്കായുള്ള ജീവിതശൈലി തുടങ്ങിയ സർക്കാർ സംരംഭങ്ങളെ നയം ശക്തിപ്പെടുത്തും. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ വിജ്ഞാൻ ധാര എന്ന ഏകീകൃത കേന്ദ്രമേഖലാ പദ്ധതിയിൽ ലയിപ്പിച്ച മൂന്ന് സുപ്രധാന പദ്ധതികളുടെ തുടർച്ചയ്ക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 10,579 കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സൌകര്യങ്ങളുടെയും മാനുഷിക വിഭവശേഷിയുടെയും പുരോഗതി, ഗവേഷണവും വികസനവും, നൂതനാശയങ്ങളും സാങ്കേതിക വികസനവും വിന്യാസവും എന്നിവയാണ് വിജ്ഞാൻധാരയിലെ ഘടകങ്ങൾ. 2026 നക്സൽ തീവ്രവാദം രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിൽ 2014 ശേഷം നക്സൽ തീവ്രവാദി ആക്രമണങ്ങളിൽ 53% കുറവുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. നക്സൽ ബാധിത സംസ്ഥാനങ്ങളുടെ ഏകോപന യോഗത്തിനുശേഷം റായ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. ഛത്തീസ്ഗഡിലെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നേപ്പാൾ ബസ് അപകടത്തിൽ മരിച്ച 25 പേരുടെ മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്നലെ മഹാരാഷ്ട്രയിലെ ജൽഗാവിലെത്തിച്ചു. തുടർന്ന് ആംബുലൻസിൽ സ്വദേശങ്ങളിലെത്തിച്ച മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾക്ക് ശേഷം വീട്ടുകാർക്ക് കൈമാറി. അപകടത്തിൽ പരിക്കേറ്റവർ നേപ്പാളിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. നേപ്പാളിലെ താനാഹൂർ ജില്ലയിലുണ്ടായ ബസ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. അപകടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള 27 പേരാണ് മരിച്ചത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി ഇന്നും തിരച്ചിൽ. റിപ്പൻ ആനടിക്കാപ്പ് മുതൽ ചാലിയാർ വരെയുള്ള ഭാഗത്താണ് ഇന്ന് പ്രത്യേക സംഘം തിരച്ചിൽ നടത്തുന്നത്. വൈകിട്ട് 3:30 വരെയാണ് തിരച്ചിൽ നടക്കുക. സമ്മതപത്രം നൽകിയിട്ടില്ലാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പിടിക്കില്ലെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ 5 ദിവസത്തെ വേതനം നൽകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സ് ഗെയിംസിനുള്ള ഇന്ത്യൻ ഷൂട്ടിംഗ് സംഘം ഇന്നലെ യാത്ര തിരിച്ചു. ടോക്കിയോയിൽ കഴിഞ്ഞ തവണ ലഭിച്ച 4 മെഡൽ എന്ന നേട്ടം മറികടക്കുകയാണ് സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ മാസം 30 പാരാലിമ്പിക്സിൽ ഷൂട്ടിംഗ് ഇനങ്ങൾ ആരംഭിക്കുക. ബ്രസീൽ വിദേശകാര്യമന്ത്രി മൌറോ വിയേര 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ചൊവ്വാഴ്ച നടക്കുന്ന 9th ഇന്ത്യ ബ്രസീൽ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. G20 തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കഴിഞ്ഞ വർഷം അധ്യക്ഷസ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും കൂടിക്കാഴ്ച സഹായകരമാകും. ഈ വർഷം G20 ഉച്ചകോടിക്ക് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബ്രസീലാണ്. ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിൽ മധ്യസ്ഥ ചർച്ച പുരോഗമിക്കുന്നു. മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത്, ഖത്തർ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനായി ഹമാസ് പ്രതിനിധികൾ കെയ്റോയിലെത്തുമെന്നാണ് സൂചന. എന്നാൽ ഹമാസ് ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല. അതേസമയം ഇസ്രായേൽ ആക്രമണം തുടരുകയാണെന്നും ഇന്നലെ മാത്രം 50 പേർ ഗസയിൽ കൊല്ലപ്പെട്ടതായും പലസ്തീനിയൻ ആരോഗ്യവൃത്തങ്ങൾ അറിയിച്ചു. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബാരി വിൽമോറും 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സുമായി ഭൂമിയിലേക്ക് മടങ്ങും. 8 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെട്ട ഇവരുടെ ബോയിംഗ് സ്റ്റാർലൈൻ ബഹിരാകാശ പേടകത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്നാണ് മടക്കം വൈകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം 8 മാസത്തോളം ഇവർക്ക് ഭ്രമണപഥത്തിൽ കഴിയേണ്ടിവരും. ബോയിംഗിലെയും നാസയിലെയും എഞ്ചിനീയർമാർ ബഹിരാകാശ യാത്രികരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00. ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പദ്ധതി 2025 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ. ബയോ ഉൽപാദന രംഗത്ത് മികച്ച പ്രകടനം സാധ്യമാക്കുന്നതിനായി ബയോ E3 നയത്തിനും കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 2026ഓടെ രാജ്യത്തു നിന്ന് നക്സൽ തീവ്രവാദം തുടച്ചുനീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി ഇന്നും തിരച്ചിൽ. പാരീസ് പാരാലിമ്പിക്സിൽ പങ്കെടുക്കുന്ന 10 പേരടങ്ങുന്ന ഇന്ത്യൻ പാരാഷൂട്ടിംഗ് സംഘം യാത്ര തിരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.